ദൈവം പറയുന്നത് താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം താൻ തൻ്റെ വചനത്തിൽ അവകാശപ്പെടുന്നത് പോലുള്ള ദൈവമാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നതിനാലാണ്. നിങ്ങൾ അവൻ്റെ വചനത്തെ സംശയിച്ചെന്നാൽ നിങ്ങൾ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ആത്മാർത്ഥതയെ തന്നെയാണ് സംശയിക്കുന്നത്. ഒരു വ്യക്തിയുടെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും അയാളുടെ വാക്കുകളെ സാധാരണ ജനങ്ങൾ അളക്കാറുള്ളത്. താങ്കൾ പറയുന്നത് താങ്കളുടെ സ്നേഹിതർ വിശ്വസിക്കുമെങ്കിൽ അതിൻ്റെ കാരണം അവർ താങ്കളെ വിശ്വസിക്കുന്നതാണല്ലേ. താങ്കളെ വിശ്വസിക്കുന്നില്ല എങ്കിൽ വാക്കുകൾ വിശ്വസിക്കുകയില്ലല്ലോ. ദൈവം പറയുന്നത് താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം താൻ തൻ്റെ വചനത്തിൽ അവകാശപ്പെടുന്നത് പോലുള്ള ദൈവമാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നതിനാലാണ്. നിങ്ങൾ അവൻ്റെ വചനത്തെ സംശയിച്ചെന്നാൽ നിങ്ങൾ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ആത്മാർത്ഥതയെ തന്നെയാണ് സംശയിക്കുന്നത്. ദൈവം യഥാർത്ഥത്തിൽ ദൈവമാകുന്നു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ പറയുന്നത് വിശ്വസിക്കുക. അവിടുത്തെ വചനം വിശ്വസിക്കാത്തിടത്തോളം ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് ആർക്കും അവകാശപ്പെടുവാൻ കഴിയുകയില്ല. ഇന്ന് നാം പഠിക്കുന്ന സങ്കീർത്തനത്തിൽ ഈ ചിന്ത വ്യക്തമാകുന്ന ചില ഭാഗങ്ങൾ നാം കാണുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കീർത്തനമാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്, 32-ാം സങ്കീർത്തനം. ഇന്ന് നാം 33-ാം സങ്കീർത്തനമാണ് പഠിക്കുവാൻ പോകുന്നത്. 32-ാം സങ്കീർത്തനത്തിൽ ദാവീദ് താൻ ദൈവത്തോട് തൻ്റെ കുറ്റമേറ്റു പറഞ്ഞതിന് ശേഷം തനിക്ക് ലഭിച്ചതായിട്ടുള്ള വലിയ പാപക്ഷമയെക്കുറിച്ച് വിവരിക്കുന്ന നാം കണ്ടു. വീണ്ടെടുക്കപ്പെട്ടവരുടെ സ്തുതി ഗാനമാണ് ഈ 33-ാം സങ്കീർത്തനത്തിലെ വിഷയം. സൃഷ്ടാവായും നടത്തിപ്പുകാരനായും ദൈവം ആരാധിക്കപ്പെടുന്നു. അവൻ്റെ ഉന്നതവും അതുല്യവുമായ കൃപ നിമിത്തം ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യമായി ഈ സങ്കീർത്തനത്തിൽ സംഗീത ഉപകരണങ്ങളെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിരിക്കുന്നതായി കാണാം. ഈ സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരനെക്കുറിച്ച് ഇവിടെ യാതൊന്നും പറഞ്ഞിട്ടില്ല. അതിനാൽ ഇത് അജ്ഞാത നാമ സങ്കീർത്തനങ്ങളുടെ കൂട്ടത്തിൽ ഒന്നായി പറഞ്ഞിരിക്കുന്നു. 33-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. ദൈവ സാന്നിധ്യത്തിൽ നാം സന്തോഷിക്കേണ്ടത് ആവശ്യമാണ്. ഇത് സ്തുതിയുടെ ഒരു മനോഹരമായ സങ്കീർത്തനമാണ്. ദാവീദിൻ്റെ വാക്കുകൾ പോലെ തന്നെയാണ് ഇവിടെയും ധ്വനിക്കുന്നത്. ഒരുപക്ഷേ ദാവീദ് തന്നെ ആയിരിക്കാം ഈ സങ്കീർത്തനവും എഴുതിയത്. 2-ാം വാക്യത്തിൽ നാം കാണുന്നത്, കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, 10 കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവിൻ. സിത്താർ പോലെയുള്ള കമ്പികളോടുകൂടിയ ഒരു ഉപകരണമാണ് കിന്നരം. 3-ാം വാക്യത്തിൽ കാണുന്നത്, അവന് പുതിയ പാട്ട് പാടുവിൻ, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പീൻ. നാം കർത്താവിന് പുതിയ പാട്ട് പാടേണ്ടത് ആവശ്യമാണ്. എന്താണ് ആ പുതിയ പാട്ട്? ഭാവിയിൽ പാടുവാനിരിക്കുന്ന ഒരു പുതിയ പാട്ടിനെക്കുറിച്ച് പല സങ്കീർത്തനങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ആ പുതിയ പാട്ട് പാടുവാനുള്ള സമയം വരുമ്പോൾ പുതിയ പാട്ടുകാരും ഉണ്ടായിരിക്കും എന്നത്ര എൻ്റെ വിശ്വാസം. ഒരു പുതിയ ശരീരത്തോടു കൂടിയവർ സ്വർഗത്തിൽ എനിക്കും പാടുവാൻ കഴിയുമെന്നത്ര എൻ്റെ പ്രത്യാശ. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രങ്ങളിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ദൈവം സൃഷ്ടാവാക കൊണ്ട് അവന് ഒരു പുതിയ പാട്ട് പാടുവാനാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. എന്നാൽ സ്വർഗത്തിൽ പാടുന്ന പുതിയ പാട്ട് യേശുക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്നത് കൊണ്ടുള്ള പാട്ടായിരിക്കും. വെളിപ്പാട് ദിവസം 14-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടിയെന്ന്. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. ഭാവിയിൽ ഒരു പുതിയ പാട്ട് പാടുന്നതത്രേ. പിന്നെ പറയുന്നത് നന്നായി വാദ്യം വായിക്കണമെന്ന്. ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന നന്നായി വാദ്യം വായിക്കുവാൻ പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ഒരു കൂട്ടത്തിന് മുൻപാകെ പാട്ട് പാടുവാൻ പോകുന്നുവെങ്കിൽ നന്നായി പാടേണ്ടത് ആവശ്യമാണ്. ഇന്ന് അനേക ആരാധനകളിലെ പാട്ട് തീരെ മോശമായ അവസ്ഥയിലാണല്ലേ. അത് എന്തുകൊണ്ടെന്ന് അവർ തന്നെ വിലയിരുത്തേണ്ടതാണ്. 4-ാം വാക്യത്തിൽ, യഹോവയുടെ വചനം നേരുള്ളത്, അവൻ്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത്. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നെല്ലാം പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ പ്രവൃത്തി എന്നാണ്. 5ഉം 6ഉം വാക്യങ്ങളിൽ നാം കാണുന്നു, അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു, യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു, യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. ദൈവത്തിൻ്റെ വചനം ശക്തിയുള്ളതാകുന്നു. നശീകരണത്തിനല്ല, സൃഷ്ടിപ്പിനാണ് ദൈവം തൻ്റെ വചനം ഉപയോഗിച്ചത്. അവൻ തൻ്റെ വചനത്താൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് അവൻ പറഞ്ഞു, വെളിച്ചമുണ്ടായി. വെളിച്ചത്തിൽ ശക്തിയുണ്ട്. വൈദ്യുത ശക്തിയും ഇലക്ട്രോണിക് ശക്തിയും വെളിച്ചത്തിലുണ്ട്. ദൈവം അരുളി ചെയ്തപ്പോഴാണ് അവയെല്ലാം ഉണ്ടായി വന്നത് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുവോ? സൃഷ്ടിക്കപ്പെട്ട എല്ലാറ്റിനെയും ദൈവം തൻ്റെ വചനത്താലാണ് സൃഷ്ടിച്ചത്. സസ്യങ്ങൾ, ജന്തുക്കൾ, മനുഷ്യൻ, എല്ലാം എല്ലാം ദൈവം തൻ്റെ വചനത്താലാണ് സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ വചനത്തിന് എന്തുമാത്രം ശക്തിയുണ്ട്! എങ്ങനെയാണ് ദൈവം അത് ചെയ്തത് എന്നെനിക്കറിയില്ല. എന്നാൽ ദൈവം അപ്രകാരം ചെയ്തു എന്ന് ഞാൻ അറിയുന്നു, അത് വിശ്വസിക്കുന്നു. അതാണ് പ്രാധാന്യമർഹിക്കുന്ന കാര്യം. ഇനി നാം 10ആം വാക്യത്തിലേക്ക് വരുമ്പോൾ, യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു, വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു. യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു എന്ന് പറയുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ആലോചനകളും കൂട്ടുകെട്ടുകളും വ്യർത്ഥമായി തീർന്നിരിക്കുകയാണ്. 11ഉം 12ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, യഹോവയുടെ ആലോചന ശാശ്വതമായും അവൻ്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്കായി അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. എന്നാൽ യഹോവയുടെ ആലോചന ശാശ്വതമായിരിക്കുമെന്ന് പറയുന്നില്ലേ, അവൻ്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായി നിൽക്കുന്നു. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും ജനതയും ഭാഗ്യമുള്ളതാകുന്നു കേട്ടോ. 13 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ ദൈവം നമ്മെ കാണുന്നു, നമ്മുടെ ഭരണാധിപന്മാരെ ദൈവം കാണുന്നു, അവൻ എന്നെയും നിങ്ങളെയും കാണുന്നു, അവൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരിക്കുവാൻ ആർക്കും കഴിയുകയില്ല. പിന്നെ 16 മുതലുള്ള വാക്യങ്ങളിൽ കാണുമ്പോൾ, ഏറ്റവും വലിയ സൈന്യത്തോടുകൂടെ ദൈവമുണ്ട് എന്ന് നെപ്പോളിയൻ പറഞ്ഞു. എന്നാൽ അത് തെറ്റാകുന്നു. കാരണം വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനോടുകൂടെ ഏറ്റവും വലിയ സൈന്യമുണ്ടായിരുന്നു, എന്നിട്ടും അവൻ തോൽക്കുകയാണ് ചെയ്തത്. ഏറ്റവും വലിയ സൈന്യം അല്ല. പിന്നെയോ, ദൈവം തൻ്റെ മക്കളോടുകൂടെ ഉണ്ടായിരിക്കും എന്നാണ് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. 18ാം വാക്യത്തിൽ നാം കാണുന്നത്, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരോട് മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. എത്ര മനോഹരമായ കാര്യമാണല്ലേ, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലിരിക്കുന്നു. ഇത് നമ്മെ ആശ്വസിപ്പിക്കുന്ന വസ്തുത എത്രേ. ലോകം ഇളകി മറിഞ്ഞു വന്നാലും യഹോവ നമ്മോട് കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ്, അതാണ് ആശ്വാസത്തിന് ഉതകുന്നത്. 19ാം വാക്യം, അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. എന്തിനാണ് ദൈവത്തിൻ്റെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലിരിക്കുന്നത്? എന്താണ് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അതെ, അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. 2, ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിക്കുക. ദൈവം നമ്മെ കാണുന്നു, നമ്മുടെ കഷ്ടതകളും പ്രയാസങ്ങളും നമ്മുടെ ആവശ്യങ്ങളും എല്ലാം നല്ലവണ്ണം അവൻ അറിയുന്നു. അവൻ നമ്മെ സഹായിപ്പാൻ തക്കവണ്ണം മതിയായവനാണ്. അവൻ നമ്മെ ആപത്ത് അനർത്ഥങ്ങളിൽ നിന്നെല്ലാം കാത്തു സൂക്ഷിക്കുന്ന ദൈവം അത്രേ. 20 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുമ്പോൾ, നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, അവൻ നമ്മുടെ സഹായവും പരിചയമാകുന്നു. അവൻ്റെ വിശുദ്ധനാമത്തിൽ നാം ആശ്രയിക്കിയാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും. യഹോവേ, ഞങ്ങൾ നിങ്ങൾ പ്രത്യാശ വെക്കുന്നത് പോലെ നിന്റെ ദയ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. നാം ദൈവത്തിൻ്റെ നാമത്തിൽ ആശ്രയം വെക്കുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷിക്കും. ഈ സങ്കീർത്തനങ്ങൾ മനസ്സിരുത്തി ധ്യാനിക്കുവാൻ നാം സമയമെടുക്കുമ്പോൾ തീർച്ചയായും കൂടുതൽ അനുഗ്രഹമാകും, കൂടുതൽ അർത്ഥവത്തായി നമുക്ക് അനുഭവപ്പെടും. ഇനി നമുക്ക് 34ാം സങ്കീർത്തനത്തിലേക്ക് വരാം. വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനം, വിടുതലിന് വേണ്ടിയുള്ള ഒരു സ്തുതിഗാനമാണിത്. ഇതിൻ്റെ തലക്കെട്ടിൽ ഇപ്രകാരം ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത് ശ്രദ്ധിച്ചോ. ദാവീദ് അബിമേലെക്കിന് മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ സങ്കീർത്തനം. ദാവീദിൻ്റെ ജീവിതകാലത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം. ശൗൽ രാജാവ് ദാവീദിനെ കൊന്നുകളയുവാനുള്ള ആ ഉദ്ദേശത്തിലായിരുന്നു. ദാവീദ് തൻ്റെ ജീവരക്ഷയ്ക്കായി ഓടി 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 പല സ്ഥലങ്ങളിൽ ഒളിച്ചു, ഗുഹകളിലും അവൻ പാറപ്രദേശങ്ങളിലും കാട്ടിലും മേട്ടിലും ഒക്കെ പാർത്തു. ചാവുകടലിനടുത്തുള്ള നിർജ്ജനമായ സ്ഥലത്തായിരുന്നു അവൻ ഈ പറയുന്ന സമയത്ത് ഒളിച്ചിരുന്നത്. അധികം ആളുകൾക്ക് ആ സാഹചര്യത്തിൽ ജീവിക്കുവാൻ കഴിയുമായിരുന്നില്ല. ദാവീദ് ക്ഷീണിതനാവുകയും അവൻ്റെ വിശ്വാസം തളരുകയും ചെയ്തു. താൻ നശിക്കുവാൻ പോവുകയാകുന്നു എന്ന് ദാവീദ് കരുതുകയും അതുകൊണ്ട് പടിഞ്ഞാറുള്ള ഫലസ്തീനരുടെ ദേശത്തേക്ക് അവൻ പോവുകയും ചെയ്തു. ആ സമയം ഫലസ്തീനരുടെ രാജാവ് ദാവീദിനെ സ്വീകരിച്ചു. എന്നാൽ അവൻ്റെ ചില ആളുകൾ, അതെ, രാജാവിൻ്റെ ചില ആളുകൾ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ആഖീശ്, ഞാൻ വായിക്കാൻ പോകുന്ന 1 ശമൂവേൽ 21:11 വാക്യങ്ങളാണ്. എന്നാൽ ആഖീശിൻ്റെ ഭൃത്യന്മാർ അവനോട്, ഇവൻ ദേശത്തിലെ രാജാവായ ദാവീദല്ലയോ? ശൗലായിരത്തെ കൊന്നു, ദാവീദോ 10,000 എന്നവർ നൃത്തങ്ങളിൽ ഗാനപ്രതിഗാനം ചെയ്തത് ഇവനെക്കുറിച്ചല്ലയോ എന്ന് പറഞ്ഞു. ദാവീദ് ഈ വാക്കുകളെ മനസ്സിലാക്കിയിട്ട് ഗത്ത് രാജാവായ ആഖീശിനെ ഏറ്റവും ഭയപ്പെട്ടു. ശത്രുവിൻ്റെ ദേശത്ത് താൻ വാസ്തവത്തിൽ അപകടത്തിലാകുന്നു എന്ന് ദാവീദ് മനസ്സിലാക്കി. അതുകൊണ്ട് അവൻ ഒരു ഭ്രാന്തനെ പോലെ നടിച്ചു. ഒരു ഭ്രാന്തനെ തൻ്റെ അടുക്കൽ കൊണ്ടുവന്നതുകൊണ്ട് രാജാവ് കോപിഷ്ഠനായി. അങ്ങനെ അവൻ ദാവീദിനെ അവിടെ നിന്ന് പറഞ്ഞയച്ചു. ദാവീദ് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട് ഇസ്രായേലിലെ നിർജ്ജന ദേശത്ത് മടങ്ങി വന്നപ്പോൾ ഒരു ഗുഹയിൽ ഒളിച്ചിരുന്നു കൊണ്ട് ഞാൻ ദൈവത്തിൽ ആശ്രയം വെക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു കാണും. അതെ, അങ്ങനെ ആ പശ്ചാത്തലത്തിൽ എഴുതിയ സങ്കീർത്തനം. 34-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കൾ കഷ്ടത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്ന അവസരം നിരാശയും പരാജയബോധവും താങ്കളെ ഭരിക്കുവാൻ എല്ലാ സാധ്യതയുമുള്ള ആ സാഹചര്യത്തിൽ താങ്കൾക്ക് ഈ പറയുന്നതുപോലെ പാടുവാൻ സാധിക്കുമോ? ദാവീദിന് അപ്രകാരം ഒരു അവസരമുണ്ടായി. അവൻ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു, പേടിച്ചു ഓടുന്ന അവസ്ഥ. അതിന് ഒരിക്കലും അവസാനമില്ല എന്നാണ് അവൻ കരുതിയത്. അവൻ നിരാശനും നിരുത്സാഹിയുമായി തീർന്നു. ഇതിൽ ഏതെങ്കിലും ഒരു ദിവസം താൻ കൊല്ലപ്പെടും എന്നാണ് അവൻ ചിന്തിച്ചിരുന്നത്. എന്നിട്ട് ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. കാര്യങ്ങളെല്ലാം ഭംഗിയായും സുഗമമായും നടക്കുമ്പോൾ ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുക എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോൾ ദൈവത്തെ സ്തുതിക്കുക വിഷമമുള്ള കാര്യമാണ്. എന്നിട്ടും ദാവീദിന് ഇപ്രകാരം പറയുവാൻ കഴിഞ്ഞു, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. നമ്മുടെ നാവ് ദൈവത്തെ സ്തുതിക്കുവാനുള്ളതാണ്. ദൈവ സ്തുതി നിറഞ്ഞ നാവിൽ പരദൂഷണമോ പിറുപിറുപ്പോ ഉണ്ടായിരിക്കുകയില്ല. ഈ കാര്യം നാം ഓർക്കണം. 2-ാം വാക്യം, എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കും, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. ദാവീദിൻ്റെ ജീവിതം, ദാവീദിൻ്റെ മനോഭാവം ദൈവത്തിന് സാക്ഷ്യം കൊടുക്കുന്നതായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. 3-ാം വാക്യത്തിൽ നാം കാണുന്നു, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ സാധിക്കും. ദൈവവചനം നാം അറിയിക്കേണ്ടത് ആവശ്യമാണ്. കാരണം അത് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും. ഈ സങ്കീർത്തനത്തിൻ്റെ 3 വാക്യങ്ങൾ ദൈവത്തെ പുകഴ്ത്തുന്ന വാക്യങ്ങളാണ്. തുടർന്ന് ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള കാരണങ്ങൾ നൽകിയിരിക്കുന്നു. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമല്ലേ? എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. ദൈവം തന്നെ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ചതിന് ദാവീദ് ദൈവത്തോട് എത്രമാത്രം നന്ദിയുള്ളവനായിരുന്നു എന്ന് നോക്കുക. ദൈവം നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവമാകുന്നു. പ്രിയരെ, നമ്മെ വിടുവിക്കുകയും രക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവൻ അവനാണ്. നാം എത്രമാത്രം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുന്നു എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. 7-ാം വാക്യത്തിൽ, യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. സങ്കീർത്തനങ്ങളിൽ യഹോവയുടെ ദൂതനെക്കുറിച്ച് 3 പ്രാവശ്യം മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ. 34-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യം ഇപ്പോൾ നാം വായിച്ചത്. 35:5-6 ഈ ഭാഗത്ത് മാത്രമാണ് സങ്കീർത്തനങ്ങളിൽ യഹോവയുടെ ദൂതനെക്കുറിച്ച് നമുക്ക് സൂചന ലഭിക്കുന്നത്. യഹോവയുടെ ദൂതൻ മനുഷ്യാവതാരത്തിന് മുമ്പുള്ള ക്രിസ്തുവാണെന്നത്രേ എൻ്റെ വിശ്വാസം. പുതിയ നിയമത്തിൽ യഹോവയുടെ ദൂതനെ നാം കാണുന്നില്ല. കാരണം അവൻ ഇപ്പോൾ ദൂതനല്ല, ഒരു മനുഷ്യനാണ്. പഴയ നിയമത്തിൽ ഒരു ദൂതനായി അവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൻ കർത്താവായ യേശു ക്രിസ്തു തന്നെയായിരുന്നു. ഈ വാക്യത്തിൽ പറയുന്നത് യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയും ഇറങ്ങി അവരെ വിടുവിക്കുന്നു എന്നത്രേ. എബ്രായലേഖനം 13:5 കർത്താവായ യേശു പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ കർത്താവ് ഇപ്രകാരം പറയുന്നു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന്. 8-ാം വാക്യത്തിൽ നാം കാണുന്നത്, യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഞാൻ പറയുന്നത് സത്യമാകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ യഹോവ നല്ലവനാകുന്നു എന്ന് രുചിച്ചറിയുവാനാണ് ദാവീദ് പറയുന്നത്. യഹോവയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. വളരെ നാളായി ദാവീദിനെ പിടിക്കുവാനുള്ള ശ്രമത്തിലായിരുന്നു ഷൗൽ. ദാവീദ് ഗുഹകളിൽ ഒളിച്ചിരുന്നു, ഏത് സാഹചര്യത്തെയും അതിജീവിക്കുവാനുള്ള ശക്തി ആർജിച്ചു കഴിഞ്ഞിരുന്നു. അടുത്ത വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന രംഗം അവൻ കണ്ടിട്ടുള്ളതാണ്. 9-ഉം 10-ഉം വാക്യങ്ങൾ, യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ, അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. സിംഹക്കുട്ടികൾ ആഹാരത്തിനായി വിശന്ന് കരയുന്നത് ദാവീദ് കണ്ടിട്ടുണ്ട്. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എന്ന കാര്യവും അവൻ കണ്ടിട്ടുണ്ട്. ഒരു സിംഹിക്ക് തൻ്റെ കുട്ടികളെ സംരക്ഷിക്കാമെങ്കിൽ ദൈവത്തിന് എന്നെയും നിങ്ങളെയും പരിപാലിക്കുവാൻ കഴിയും. അതെ, അനുഭവത്തിൽ നിന്ന് ദാവീദ് അത് പഠിച്ചിരുന്നു. നഹും തൻ്റെ പ്രവചനം എഴുതുമ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 11-ഉം 12-ഉം വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു, ആരും ഭയപ്പെടുത്താതെ സിംഹവും സിംഹിയും ബാലസിംഹവും സഞ്ചരിച്ചു പോകുന്ന സിംഹഗുഹയും ബാലസിംഹങ്ങളുടെ മേച്ചൽപ്പുറവും എവിടെ? സിംഹം തൻ്റെ കുട്ടികൾക്ക് മതിയാകുവോളം കടിച്ചു കീറി വെക്കുകയും സിംഹികൾക്ക് വേണ്ടി ഞെക്കിക്കൊല്ലുകയും ഇര കൊണ്ട് തൻ്റെ ഗഹ്വരങ്ങളെയും കടിച്ചു കീറിയതിനെ കൊണ്ട് തൻ്റെ ഗുഹകളെയും നിറയ്ക്കുകയും ചെയ്തു. എല്ലായ്പ്പോഴും സിംഹത്തിന് തൻ്റെ കുട്ടികളെക്കുറിച്ച് കരുതലുണ്ട് എന്നാണ് ഈ ഭാഗം വ്യക്തമാക്കുന്നത്. അവ വിശന്നിരിക്കുവാൻ ഇടവരുത്തുകയില്ല, എന്നാൽ അവയ്ക്ക് വിശന്നിരിക്കേണ്ടി വന്നാലും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് യാതൊരു നന്മയ്ക്കും കുറവില്ല എന്നത്രേ ദാവീദ് തൻ്റെ അനുഭവത്തിൽ കൂടി പറയുന്നത്. ദാവീദിൻ്റെ ഈ പ്രസ്താവനയെ നാം ചോദ്യം ചെയ്തെന്ന് വന്നേക്കാം. കാരണം അനേകം നല്ല കാര്യങ്ങൾ നമുക്ക് കുറവായി നാം കാണാറുണ്ടല്ലേ. നല്ല വീടിനു വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നവർ, ഒന്ന് കയറിക്കിടക്കുവാൻ ഒരു മുറിക്കു വേണ്ടി കാത്തിരിക്കുന്നവർ, ഒരു കുഞ്ഞുണ്ടായി കാണുവാൻ നേർച്ച കാഴ്ചകൾ കഴിക്കുന്നവർ, രോഗം ഭേദമാകുവാൻ താല്പര്യത്തോടെ ഇരിക്കുന്നവർ, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ. ഇതൊന്നും ലഭിക്കാതിരിക്കുമ്പോൾ ഈ വാക്യം എങ്ങനെ വിശ്വസിക്കാനാവും എന്ന് വാദിക്കുന്ന അനേകരുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു കാര്യം ഇവിടെ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ, നമുക്ക് നല്ലതെന്ന് തോന്നുന്നതും ആവശ്യമെന്ന് തോന്നുന്നതുമെല്ലാം ദൈവം നൽകിത്തരും എന്നൊരു വാഗ്ദത്തം അല്ല ഇത്. മറിച്ച് ഇത് ദൈവത്തിൻ്റെ നന്മയെ ഓർത്ത് ദാവീദ് സ്തോത്രം ചെയ്യുന്നതാണ്. തങ്ങളുടെ ആവശ്യത്തിൻ്റെ മുഖത്ത് ദൈവത്തെ നോക്കി വിളിച്ചപേക്ഷിക്കുന്നവർക്കെല്ലാം ദൈവം മറുപടി നൽകും, ചിലപ്പോൾ അപ്രതീക്ഷിതമായ വിധത്തിൽ. നമ്മുടെ ആവശ്യം ദൈവം അറിയുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം ആത്മീകമാകുന്നു താനും എന്ന് നാം ഓർക്കണം. പല ദൈവമക്കളും അസഹനീയമായ ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും കൂടി കടന്നു പോകുമ്പോൾ പോലും ദൈവത്തിനായി ജീവിക്കുവാൻ ആവശ്യമായ ആത്മീക പുഷ്ടി ഉള്ളവരായി കാണപ്പെടാറുണ്ട്. ദാവീദ് പറയുന്നത്, താങ്കൾക്ക് ദൈവം ഉണ്ടായിരിക്കുക എന്നാൽ താങ്കൾക്ക് വാസ്തവത്തിൽ ആവശ്യമുള്ളതെല്ലാം ഉണ്ടായിരിക്കുക എന്നത്രേ. ദൈവം മതി. ഏറ്റവും നല്ലവനെ നാം ആരാധിക്കുമ്പോൾ ഏറ്റവും നല്ല അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും. നാം നല്ലതെന്ന് ചിന്തിക്കുന്നതായിരിക്കില്ല എന്ന് മാത്രം, നാം ചിന്തിക്കുന്നതായിരിക്കില്ല നമുക്ക് എപ്പോഴും നല്ലത്. ഒരു ദൈവബൈതലിന് നന്മയായുള്ളത് മാത്രമേ ദൈവം നൽകിത്തരികയുള്ളൂ. ഇനിയും നാം ഈ ഭാഗം പഠിക്കുമ്പോൾ 13-ാം വാക്യത്തിലേക്ക് വരാം. അവിടെ നാം കാണുന്നത്, ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ഞാനും നിങ്ങളും പഠിക്കേണ്ട ഒരു വലിയ പാഠമാണിത്. 39-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാനിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. നോക്കണേ, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാനിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷൻ ആകുന്നു എന്ന് യാക്കോബ് പറയുന്നു. 14-ഉം 15-ഉം വാക്യങ്ങൾ നോക്കിക്കാട്ടെ, ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. ദൈവം പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുന്നു. 15-ാം വാക്യം നാം വായിക്കുന്നത്, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. നാം പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നമ്മെ നടത്തുന്ന ദൈവം. ഒരുപക്ഷെ നാം ചിന്തിക്കുന്ന ഉത്തരമാകെയില്ല പലപ്പോഴും നമുക്ക് ലഭിക്കുന്നത് എന്ന് മാത്രം. ചിലപ്പോൾ ദൈവം ഇല്ല എന്നും കാത്തിരിക്കുക എന്നുമുള്ള ഉത്തരമായിരിക്കും നൽകുന്നത്. എല്ലായ്പ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ നാം പ്രതീക്ഷിക്കുന്ന വിധത്തിൽ ഉള്ള ഉത്തരം നൽകിയവൻ തന്നെന്ന് വരില്ല. അപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടില്ല എന്നാണ് നാം ചിന്തിക്കുന്നത്. എന്നാൽ എല്ലായ്പ്പോഴും ദൈവം തൻ്റെ മക്കളുടെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുന്നു. 16-ാം വാക്യത്തിൽ നാം കാണുന്നു, ദുഷ്പ്രവൃത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കും. എന്നാൽ ദുഷ്പ്രവൃത്തിക്കാരുടെ പ്രാർത്ഥന അവൻ കേൾക്കുന്നില്ല എന്നാണ് ഇവിടുത്തെ അർത്ഥം. അത് കൊള്ളാം. അപ്പോൾ ദൈവം എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുന്നില്ല ഇല്ലേ? പലരും ദുഷ്ടതയുടെ അങ്ങേയറ്റം ചെയ്തിട്ടും ആവശ്യത്തിൻ്റെ മുഖത്ത് ഓടിപ്പോയി പ്രാർത്ഥിക്കുന്നു. കയ്യിൽ അന്യായം മാത്രമേ ഉള്ളൂ. കള്ളക്കച്ചവടം, വീട്ടിൽ വഴക്ക്, ദുർനടപ്പ്. ഒരു ദിവസം വീട്ടിൽ വന്നപ്പോഴല്ലേ കാണുന്നത് തൻ്റെ കൊച്ചു കുഞ്ഞ് വളരെയേറെ രോഗിയായിരിക്കുന്നു. ഉടനെ അയാൾ ആ കിടക്കയുടെ അരികിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. ആർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കുറേ പേരുടെ അഡ്രസ്സോ ഫോണോ ഒക്കെ തപ്പിയെടുത്ത് അവരെ വിളിച്ചും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നു. എൻ്റെ ചോദ്യം, ദൈവത്തെ അംഗീകരിക്കാത്ത ഈ പറഞ്ഞ വ്യക്തിക്ക് ദൈവത്തോട് അപേക്ഷിക്കുവാൻ എന്താണ് അവകാശമുള്ളത്? ഒരു സഹതാപം മാത്രമാണോ? അങ്ങനെയുള്ള മനുഷ്യന് ദൈവസന്നിധിയിൽ കടന്ന് ചെന്ന് രക്ഷയല്ലാതെ മറ്റൊന്നും ചോദിക്കുവാൻ അവകാശമില്ല എന്നതാണ് വാസ്തവം. അതെ, നാം ചെയ്യേണ്ടത് ഇതുമാത്രം. താങ്കൾ ഒരു പാപിയാകുന്നു എന്ന് സമ്മതിച്ചേറ്റു പറയുക. ക്രിസ്തുവിനെ താങ്കളെ രക്ഷകനായി വിശ്വസിക്കുക. അവിടുന്ന് താങ്കളുടെ പാപം ക്ഷമിച്ചു തരും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ രക്ഷിക്കപ്പെടുമെന്ന് അപ്പോസ്തലപ്പുഴത്തിലുള്ള പുസ്തകത്തിൽ നാം വായിക്കും. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു എന്ന് 66-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കും. യഹോവ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു, നീതിമാന്മാരുടെ പ്രാർത്ഥന അവൻ കേൾക്കുന്നു എന്ന് സദൃശവാക്യം 15:29 നാം വായിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ദുഷ്പ്രവൃത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു എന്നുള്ളത് എത്ര വ്യക്തമാണ്! 17-ും 18-ും വാക്യങ്ങൾ നോക്കിക്കാട്ടെ. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്മാരുടെ നിലവിളി ദൈവം കേട്ടു, അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്നും അവൻ അവരെ വിടുവിക്കുന്നു. ഒരു വ്യക്തി താഴ്മയോടും വിനയത്തോടും കൂടെ ഒരു പാപി എന്ന നിലയിൽ കർത്താവിൻ്റെ അടുത്ത് കടന്നു വന്ന് അവനിൽ ആശ്രയിപ്പാൻ തയ്യാറാകുമെങ്കിൽ കർത്താവ് അവന് സമീപസ്ഥനായിരിക്കും. ഹൃദയം തുടങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്ന് നാം വായിക്കുന്നു. 19 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവൻ്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞുപോകുകയുമില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തൻ്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. ആരും തന്നെ അനർത്ഥങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നില്ല. എല്ലാവർക്കും കഷ്ടതകളും പ്രയാസങ്ങളുമുണ്ട്. എന്നാൽ നാം ദൈവമക്കളായിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള വിടുതൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതെ, ദൈവം എത്ര നല്ലവനാണ്! ദാവിദിനെ പോലെ നമുക്ക് എല്ലാ കാലത്തും അവനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. അവൻ്റെ സ്തുതി എപ്പോഴും നമ്മുടെ നാവിന്മേലുള്ളത് എത്ര മനോഹരമാണെന്നറിയാമോ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഈ സങ്കീർത്തനം താങ്കളുടെ ജീവിതത്തിലും അനുഗ്രഹമല്ലേ? എത്ര സന്തോഷം നൽകുന്നതായിട്ടുള്ള സങ്കീർത്തനമല്ലേ? നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ,